Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ഫലം ഇതുവരെയുള്ള വിചാരം അതിന്റെ ഫലത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് പഞ്ചകോശ മീമാംസ ആനന്ദ മീമാംസ അതിന്റെ ഫലം സയസ്ഥായം പുരുഷ യോഗ്യ നീത പരമേ വ്യോമിനി ആകാശാദി കാര്യം സൃഷ്ട അന്നമയാന്തം തദ്ദേവം അനുപ്രവിഷ്ട സത്യ ഇതി നിർദ്ദേശിച്ചത് സയസ്ഥായം പുരുഷ എന്ന് പറയും. പരമേ വ്യോമിനി പരമാകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ആകാശാദിക്കാര്യം സൃഷ്ട ആകാശം തുടങ്ങിയ കാര്യങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. അന്നമയാന്തം അന്നമയം വരെയുള്ളതിനെ സൃഷ്ടിച്ചു. തദ്ദേവ അനുപ്രവിഷ്ട സൃഷ്ടിച്ചതിന് അനുപ്രവേശിച്ചു. ആരാണ് സൃഷ്ടിച്ച് അനുപ്രവേശിച്ചത്? സയ ആ പരമാത്മാവിനൂടെ പറയുന്നു സയ. കോ അസോ അയം പുരുഷേ ആരാണ് ഈ പുരുഷൻ? പറയുന്നു യസ്വാദിത്യ പരമാനന്ദ ശ്രോത്രിയ പ്രത്യക്ഷു നിർദ്ദിഷ്ട യസ് ഏകദേശം ബ്രഹ്മാദീനി ഭൂതാനി സുഖാർഹാണി ഉപജീവന്തി സു ആദിത്യ നിർദ്ദേശത്തെ. ഈ ആദിത്യൻ ഈ ആദിത്യ മണ്ഡലത്തിൽ യസ്വാദിത്യ പരമാനന്ദ ആരാണ് ഈ ആദിത്യന് സ്ഥിതി ചെയ്യുന്നത്? പരമാനന്ദ മുമ്പ് വ്യാഖ്യാനിച്ച ആ പരമാനന്ദ സ്വരൂപൻ ശ്രോത്രിയ പ്രത്യക്ഷ ശ്രോത്രിയ പ്രത്യക്ഷമാണെന്ന് പറഞ്ഞു. വിദ്യുത് പ്രത്യക്ഷമാണെന്ന് പറഞ്ഞു. നിർദ്ദിഷ്ട യസ്യേകദേശം ആ പരമാനന്ദത്തിന്റെ ഒരു അംശമാണ് ബ്രഹ്മാദീനി ഭൂതാനി ബ്രഹ്മാവ് തുടങ്ങിയ ജീവന്മാർ സുഖർഹാണി ഇവരെല്ലാം സുഖത്തിനർഹരാണ്. അത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ബ്രഹ്മാദികൾ സുഖത്തിനർഹരായതുകൊണ്ട് അവരെല്ലാം ആ പരമാനന്ദത്തിന്റെ ഒരു അംശത്തെ ഉപജീവന്തി ആശ്രയിക്കുന്നു അനുഭവിക്കുന്നു. ആ പുരുഷൻ യസ്വാദിത്യതേ ആ പുരുഷനെ ഇവിടെ പറയുന്നു. ആ പരമാനന്ദ രൂപനായ പുരുഷനെ ഇവിടെ അസൗവാദിത്യ എന്നിങ്ങനെ പറയുന്നത്. സയേകോ സയേക അടുത്ത് പറയുന്നു. ഇവിടെ ഏതൊരു കോ അസോയം പുരുഷേ, ആരാണ് ഇവിടെ ഈ പുരുഷന്? ഈ ജീവനിൽ ആരാണ് സ്ഥിതി ചെയ്യുന്നത്? അവൻ തന്നെയാണ് ആദിത്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പുരുഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവൻ, ഈ ജീവനിൽ ഏതൊരു പരമാനന്ദ സ്വരൂപമാണ് ഉള്ളത്, അത് തന്നെയാണ് ആദിത്യനുള്ളത്. ഈ ഓരോ വ്യഷ്ടിരൂപത്തിലും എന്താണോ സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയാണ് ഈ സമഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്നത്. സ ഏകഹ, അതൊന്നാണ്, അദ്വൈതമാണ്. സ ഏകഹ ഭിന്ന പ്രദേശസ്ഥ ഘടാകാശ ഏകത്വ, രണ്ട് പ്രദേശത്തിലിരിക്കുന്ന പാത്രത്തിനുള്ള ആകാശം ഒന്നാകുന്ന പോലെ, പാത്രത്തിനുണ്ടാണെങ്കിലും ആകാശവും. അതുപോലെ ഈ പുരുഷനിൽ ഇരിക്കുന്ന ആ പരമാത്മ സ്വരൂപം തന്നെയാണ് ആദിത്യ മണ്ഡലത്തിലും സ്ഥിതി ചെയ്യുന്നത്. സയേകഹ എന്ന് പറയുന്നു. നനു തന്ത്രദേശേ വിസ്ഥായം പുരുഷയിത്തി അവിശേഷതോ അധ്യാത്മം നയുക്തോ നിർദ്ദേശോ യസ്ഥായം ദക്ഷിണ അക്ഷനിതി യുക്ത പ്രസിദ്ധത്വ. ഇവിടെ യസ്ഥായം പുരുഷേ എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഈ പുരുഷനിൽ സാധാരണ ശ്രുതി എന്ന് പറയുന്നു, ദക്ഷിണ അക്ഷയിൽ ഒരു പുരുഷനുണ്ട്, ആ പുരുഷനാണ് ആദിത്യ മണ്ഡലത്തിൽ എന്നെല്ലാം ആണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പറഞ്ഞത് ഈ പുരുഷനിൽ എന്ന് പറഞ്ഞു. അവിശേഷത അധ്യാത്മം, ഈ പ്രത്യേകിച്ചൊരു സ്ഥാനത്ത് നിർദ്ദേശിക്കാതെ ഈ അധ്യാത്മ പുരുഷനെ പറഞ്ഞു. ഈ ശരീര സംബന്ധിയായിരിക്കുന്ന പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു അതാണ് ആദിത്യ മണ്ഡലത്തിലെ പുരുഷൻ. നൈത്വ നിർദ്ദേശോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ പറഞ്ഞു? യസ്ഥയം ദക്ഷിണ അക്ഷനിധി യുക്ത, മറിച്ച് ദക്ഷിണാക്ഷിയിലുള്ള ആ പുരുഷൻ ഈ ജീവനെ മുഴുവനായി എടുക്കാതെ ഇതി തുയുക്ത, അങ്ങനെയാണല്ലോ പ്രസിദ്ധത്വ ശ്രുതിയിൽ അത് പ്രസിദ്ധമാണ്. അതല്ല പരാധികാര, ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ജീവനെ കുറിച്ച് മാത്രമല്ല, കേവലനായ ജീവനെ കുറിച്ചല്ല, മറിച്ച് ആ പരമാത്മാവിനെ കുറിച്ചാണ്. പരോഹ്യാത്മാത്ര അധികൃതോ, പരമാത്മാവാണ് ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ്. എങ്ങനെ? അദൃശി അനാത്മി ഭീഷാസ്മാദ് പവദേ സൈഷ ആനന്ദസ്യ മീമാംസ ഇതി. അദൃശി അനാത്മി എന്നുമ്പ് വന്നു, ഭീഷാസ്മാദ് പവതി, അതിനെ ഭയന്നിട്ടാണ് വായു വീശുന്നത്. സൈഷ ആനന്ദസ്യ മീമാംസ, ഇതാണ് ആനന്ദത്തിന്റെ തത്വം. എന്നെല്ലാം പരമാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹി അകസ്മാത് അപ്രകൃതോ യുക്തോ നിർദ്ദേശം പരമാത്മ വിജ്ഞാനം ച വിവക്ഷ. അതുകൊണ്ട് ഇവിടെ ആ പരമാത്മ വിജ്ഞാനമാണ് ശ്രുതി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, എന്താണ് ഈ അധ്യാത്മ പുരുഷൻ, ഇവിടെ ഈ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരുഷൻ, അത് ആ പരമാത്മാവ് തന്നെയാണ്. പരമാത്മ വിജ്ഞാനം ച വിവക്ഷിതം തസ്മാ പരയവ നിർദ്ദേശത്തെ. അതുകൊണ്ടിവിടെ ആ പരമാത്മാവിനെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഏക, അവൻ ഏകനാണ്. നന്നു ആനന്ദസ്യ മീമാംസാകൃത തസ്യാവി ഫലം ഉപസംഹൃതം. ആനന്ദത്തെ കുറിച്ച് വിചാരം നടത്തിയല്ലോ, അതിന്റെ ഫലവും പറയേണ്ടതാണ്. എങ്ങനെ പറയണം? അഭിന്ന സ്വാഭാവിക ആനന്ദ പരമാത്മാ ഏവ ന വിഷയവിഷയി സംബന്ധജനതയി. ആനന്ദത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അഭിന്നമാണ്. പരമാത്മാവിന്റെ ആനന്ദം, ജീവാത്മാവിന്റെ ആനന്ദം അങ്ങനെയല്ല, അത് അഭിന്നമാണ്. പരമാത്മാവിനോട് അഭിന്നമാണ്, ജീവാത്മാവിനോട് അഭിന്നമാണ്, അത് രണ്ടും അഭിന്നമാണ്. സ്വാഭാവിക, അതായത് അതിന്റെ സ്വരൂപം തന്നെയാണ്. ആനന്ദം സ്വരൂപമാണ്, മറിച്ച് എന്താണത്? പരമാത്മാ ഏവ ആനന്ദം, അത് പരമാത്മാവ് തന്നെയാണ്. അല്ലാതെ പരമാത്മാവിന്റെ ആനന്ദമെന്നല്ല. സ്വയം ഗന്ധർവന്റെ ആനന്ദം, ബ്രഹ്മാവിന്റെ ആനന്ദം, ദേവന്റെ ആനന്ദം എന്ന് പറയുന്ന പോലെ അവരെയൊക്കെ സംബന്ധിച്ച് എന്താണ്? അവരുടെ ആനന്ദമാണ്. ഇവിടെ പരമാത്മാവിനെ സംബന്ധിച്ച് പരമാത്മാവിന്റെ ആനന്ദം എന്ന് പറയാൻ പറ്റും, അത് പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവിൽ വന്ന വിഷയ വിഷയി സംബന്ധജനിതം, എന്താണ് വിഷയ വിഷയി സംബന്ധജനിതമല്ല. എങ്ങനെയാണ് ബ്രഹ്മാവും മറ്റും അനുഭവിക്കുന്ന ആനന്ദം? വിഷയ വിഷയി സംബന്ധജനിതമാണ്, വിഷയ വിഷയികളുടെ സംബന്ധം കൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെയല്ല, ഇത്തരത്തിൽ ആനന്ദത്തെ നിർവചിക്കേണ്ടതാണല്ലോ. നനു തദനുരൂപ ഏവ എന്ന നിർദ്ദേശം. സയം പുരുഷ യശ്ചാസം ആദിത്യ സയവീതി ഭിന്ന അധികരണസ്ഥ വിശേഷ ഉപമർദ്ദേന തദനുരൂപയുമായി നിർദ്ദേശം പറയുന്നു. ആ പരമാത്മ തത്വത്തിന് അനുരൂപമായി തന്നെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. എങ്ങനെ? സയസ്റ്റായും പുരുഷ യശ്ചാസു ആദിത്യ സൈക. അങ്ങനെ ഈ ആദിത്യനിലും ഈ പുരുഷനിലും ഒരേ ചൈതന്യം തന്നെയാണ്. ഭിന്ന അധികരണസ്ഥ വിശേഷ ഉപമർദ്ദേന, ഭിന്ന അധികരണങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ അതാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നനുവമ്പി ആദിത്യ വിശേഷ ഗ്രഹണമെടുത്തതും വീണ്ടും പൂർവക്ഷ പറയുന്നു. അങ്ങനെയാണെങ്കിലും ആദിത്യനെന്ന് വിശേഷിച്ച് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല, അത് ആവശ്യമില്ലാത്തതാണ് എന്നാണർത്ഥം. സിദ്ധാന്തി പറയുന്നത് അനർത്ഥമല്ല. ഉത്കർഷ അപകർഷ അപോഹർത്ഥത്വ, അതായത് ഇവിടെ ഇത്രയും സത്യം ഞാൻ ആനന്ദം എന്ന് പറഞ്ഞു, അത് ആനന്ദമാണെന്ന് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ ആദിത്യനെ കുറിച്ച് എന്തിന് പറയണം അല്ലേ? പിന്നെ ആദിത്യനെ കുറിച്ച് പറയുന്നത് വീണ്ടും അത് അനുഭവമാണല്ലോ. അതിന് അപ്പുറം പറഞ്ഞതിന് ശേഷം പിന്നീട് ഇത് പറയുന്നു. ഒരു ഉത്കർഷ അപകർഷ അപോഹാർത്ഥത്വ, പിന്നെ ഈ പരമാത്മ തത്വത്തിലുള്ള ഉത്കർഷം അപകർഷം അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. തത്വം സമമാണ്, അതിൽ ഉത്കർഷവും അപകർഷവും ഇല്ലെങ്കിലും അതങ്ങനെ അനുഭവപ്പെടുന്നത്. ദ്വൈതസഹി മൂർത്ത അമൂർത്ത ലക്ഷണസ്യ പര ഉത്കർഷ സവിത് അഭ്യന്തർഗത സചേത് പുരുഷഗത വിശേഷ ഉപമർദ്ദേന പരമാനന്ദം അപേക്ഷ സമൂഭോതി ഉത്കർഷോ അപകർഷോവാഗതം പ്രതിഷ്ഠാം വിന്ദതേപന്നം. ഇപ്പോ പരമാത്മപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉത്കൃഷ്ടമായ അവസ്ഥയെ പ്രാപിക്കുക, ഒരു ഉത്കർഷതയെ പ്രാപിക്കുക, ദിവ്യമായ എന്തോ ഒന്നായിത്തീരുക, അങ്ങനെയൊന്നുമല്ല. പറയുന്നു ദ്വൈതസഹി മൂർത്ത അമൂർത്ത ലക്ഷണസ്യ പര ഉത്കർഷ. ഈ ദ്വൈതത്തിന്റെ ഈ കാണുന്ന മൂർത്താമൂർത്ത ഈ ദ്വൈതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന എന്താണോ ആദിത്യമംഗലം സവിത്ര, പിന്നെ അഭ്യന്തർഗത സ ആ പരമാത്മതത്വം. ഈ ദ്വൈതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആദിത്യമണ്ഡലം, ആ ആദിത്യമണ്ഡലത്തിൽ ആ പരമാത്മതത്വം. സചേത് പുരുഷഗത വിശേഷ ഉപമർദ്ദേന പരമാനന്ദം അപേക്ഷ സമയഭൂതി. അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ഉത്കൃഷ്ടമാണ്, ശ്രേഷ്ഠമാണ്. കാരണം ഭൗതികമായ ദൃഷ്ടിയിൽ എന്നാൽ പുരുഷഗത വിശേഷ ഉപമർദ്ദേന അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിഷേധിക്കുക. എന്താണോ ആ പരമാത്മാവിന്റെ ഉപാധി വളരെ ശ്രേഷ്ഠമാണ്. പഞ്ചഭൂതാത്മകമായ ഈ ഉപാധികളെല്ലാം അപേക്ഷിച്ച് അഗ്നിവായുവാദി ഭൂതങ്ങളെല്ലാം അപേക്ഷിച്ച് ആ സവിതൃമണ്ഡലം, കാരണം അത് പരമാത്മാവിന്റെ ഉപാധിയാണ്, അതുകൊണ്ട് അത് വളരെ ദിവ്യമാണ്, ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ പരമാത്മാവിനും ഒരു ശ്രേഷ്ഠതയുണ്ട്. ഏതിനപേക്ഷിച്ച്? ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാതത്വത്തെ പരമാനന്ദ സ്വരൂപത്തെ അപേക്ഷിച്ചതിനെന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി. അതെന്താണോ ആ പരമാനന്ദത്തെ അപേക്ഷിച്ച് നോക്കുന്നു, അത് ഈ ജീവശരീരത്തിലായാലും ശരി ഏറ്റവും ദിവ്യമായ ഈശ്വര ഉപാധിയിലായാലും ആ പരമാനന്ദത്തെ അപേക്ഷിച്ച് സമോഭവതി, ഒരു വ്യത്യാസം. അത് സമമാണോ എന്ന ഉത്കർഷോ അപകർഷോ താം ഗതിം ഗതസ്യ. അതുകൊണ്ട് അതിനെ പ്രാപിച്ചവൻ, പരമാനന്ദത്തെ പ്രാപിച്ചവൻ, അവന് കശ്ചിത് ഉത്കർഷോ എന്തെങ്കിലും തരത്തിലുള്ള ഉത്കർഷമോ അപകർഷമോ, ഏതെങ്കിലും തരത്തിലുള്ള അപകർഷമോ രണ്ടുമില്ല. താം ഗതിം ഗതസ്യ, എന്തുകൊണ്ട്? ഉത്കർഷ അപകർഷ ശൂന്യമായ പരമാത്മ സ്വരൂപമാണ്. ഉത്കർഷം അപകർഷമല്ല ഇവിടെ ഈ പ്രപഞ്ച ബാഹ്യമായി ഭൗതികമായ ലോകത്തിലാണ് ഉയർച്ചയും താഴ്ചയും ശ്രേഷ്ഠത, ദിവ്യത്വം, മഹത്വം എല്ലാം ഈ ഭൗതിക ദൃഷ്ടിയിലാണ്. പരമാത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് ഏകരസം, ഏക സ്വഭാവം, ആനന്ദ സ്വരൂപം, അത് സ്വയം എല്ലാം. അതിൽ മറ്റൊന്നും ആരോപിക്കാൻ സാധ്യത, അത് ദിവ്യമാണ്, അലൗകികമാണ്, ശ്രേഷ്ഠമാണ്, മഹത്താണ്. പക്ഷെ അതൊന്നും അതിലില്ല, മറിച്ച് എന്താണ്? അതിന്റെ എല്ലാം സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് അതെല്ലാം ആരോപിതമായി ഉത്കർഷ അപകർഷങ്ങളും ഇങ്ങനെയാണ് ഈ ലോകത്തിൽ അതെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താം ഗതിൻ കട്ടസ്യ, ആ ഗതിയെ പ്രാപിച്ചവൻ, ആ പരമാത്മാതത്വത്തെ പ്രാപിച്ചവൻ, അവൻ പ്രത്യേകിച്ച് ഉത്കൃഷ്ടതയൊന്നുമില്ല, ശ്രേഷ്ഠത്വമില്ല, മഹത്വമില്ല എന്ന് പറഞ്ഞാൽ ആ പരമാത്മതത്വത്തെ പ്രാപിച്ചവൻ. ആ പരമാത്മതത്വപ്രാപ്തി എന്താണോ, ആ പരമാത്മതത്വത്തെ സംബന്ധിച്ച ജ്ഞാന സംശയങ്ങളെല്ലാം ദൂരീകരിച്ചവൻ. അവനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിർവിശേഷതയാണ്, വിശേഷമൊന്നും കാണുന്നില്ല. താൻ ശ്രേഷ്ഠനാണെന്നോ പൂജ്യനാണെന്നോ മഹാനാണെന്നോ അത്തരത്തിലുള്ള ഒരു ഭാവങ്ങളുമില്ല. താൻ കേവലം പരമാനന്ദ സ്വരൂപനാണ്. അതെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തോരും അവിടെ അഭയം, പ്രതിഷ്ഠ, അഭയം വരത്തില്ല. അതിനെന്തെങ്കിലും തന്നിൽ ആരോപിച്ചാൽ അതിന്റെ പ്രാപ്തിക്ക്, അതിന്റെ നാശത്തിന് ഇതിനെയൊക്കെ ചിന്തിച്ച് ഭയം വരും. അതാണ്, അപ്പോ അതാണ് താം ഗതിയും ഗതസ്യം, ആ ഗതിയെ പ്രാപിച്ചവൻ എന്നുവെച്ചാൽ ആ ഗതിയെ പ്രാപിച്ചവൻ വീണ്ടും ഈ ലോകത്തിന്റെ ഉത്കർഷ അപകർഷങ്ങളോട് താതാമ്യപ്പെടുന്നില്ല എന്നാണ്. അങ്ങനെ താതാമ്യപ്പെടാൻ വഴിയില്ല. അങ്ങനെ താതാമ്യപ്പെടുത്തുന്നത് എന്താണോ, അജ്ഞാനമാണ്, അല്ലെങ്കിൽ സംശയമാണ്, അതിന്റെ ആവശ്യം വരുന്നില്ല എന്നർത്ഥം. സ്വയം അങ്ങനെ കരുതുന്നില്ല എന്നർത്ഥം. അവരെല്ലാം താൻ ആധ്യാത്മികത ഉള്ളവനാണ്, ആധ്യാത്മിക മഹത്വങ്ങളും, താൻ ദിവ്യനാണ്, ശ്രേഷ്ഠനാണ്, മറ്റുള്ളവരിൽ നിന്നെല്ലാം തനിക്ക് പ്രത്യേകതകളുള്ളവനാണ്, ഇങ്ങനെയെല്ലാം കരുതുന്നത് അജ്ഞന്മാരാണ്. അങ്ങനെ എന്തെങ്കിലും കരുതണമെങ്കിൽ എന്ത് വേണം, എല്ലാം തന്നിൽ വ്യർത്ഥമായി ആരോപിക്കേണ്ടി വരും. തന്നെ ദിവ്യത്വത്തെയും മഹത്വത്തെയും ആരോപിക്കേണ്ടി വരും. അങ്ങനെയുള്ള എന്താണ് വിശേഷ ഉപമർദ്ദേന, സർവവിധത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും മുക്തനായവ. അജ്ഞാനവും അതിനെ തുടർന്ന് വരുന്ന സംശയവും കൊണ്ടാണ് ഈ എല്ലാ ആരോപണങ്ങളും വരുന്നത്. ദിവ്യത്വ ആരോപണം മറ്റും അതല്ല, അത് എന്താണ് പരമാത്മ സ്വരൂപമാണ്. താം ഗതിയും ഗതസ്യ, യഥാർത്ഥ ഗതിയെ പ്രാപിച്ചവന് അവൻ അഭയസ്വരൂപനാണ്. അവന് ഭയകാരണമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ഇത്യുപന്നം. അതുകൊണ്ട് എന്താണ് ഈശ്വരന്റെ ഉപാധിയെ ദിവ്യമായി എടുത്തു കാണിക്കുന്നു. പറയുന്നുണ്ട് ഉപാധി ദിവ്യം തന്നെയാണ്, ഈശ്വരീയമായ മായാശക്തി എന്നെല്ലാം പറയുന്നു. ഉപാധികൾ ദിവ്യമാണ്, പക്ഷെ ആ തത്വത്തിൽ വിശേഷതയൊന്നുമില്ല. ഈ ജീവന്റെ ഉപാധി അത് മലിനമാണ്, അത് ശരിയാണ്. ഈശ്വരന്റെ ഉപാധി ദിവ്യമാണ്, അതിനെല്ലാം നിഷേധിക്കുന്നു. പക്ഷേ രണ്ട് സ്ഥലത്ത് ഇരിക്കുന്ന തത്വത്തിൽ ഭേദമില്ല, സമമാണ്. അതുകൊണ്ട് ആ തത്വത്തെ സാക്ഷാത്കരിച്ചവന് തങ്കതിയും ഗതസ്യ, അവനിലും ഒരു തരത്തിലുള്ള ഉത്കർഷ അപകർഷതകളില്ല എന്നർത്ഥം. ജീവന്മാരിൽ അത് വരും. സാധാരണ ജീവന്മാരിൽ ഒരുവൻ തന്നെക്കുറിച്ച് അപകർഷമായി ചിന്തിക്കും, തനജ്ഞനാണ്, ബന്ധനസ്ഥനാണ്, ദോഷങ്ങളുള്ളവനാണ്. മറിച്ച് അതേ ജീവന്മാരിൽ നിന്ന് ചിലപ്പോൾ ചിന്തിക്കും, താൻ ജ്ഞാനിയാണ്, താൻ മുക്തനാണ്, താൻ ദിവ്യനാണ്, പൂജ്യനാണ്. ഇത് രണ്ടും വരാം, ഉത്കർഷാപകർഷങ്ങൾ. ഇതെല്ലാം പരമാർത്ഥത്തെ പ്രാപിച്ചവന് ഇതൊന്നുമില്ല. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ അത് ചർച്ച ചെയ്തത്. ഇനി ഇതുവരെയുള്ള കാര്യത്തിന്റെ ആ നേരത്തെ പറഞ്ഞല്ലോ അസ്ഥി നാസ്തി എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇതുവരെ എത്തിച്ചേരുന്നത്. അസ്ഥി നാസ്തി അനുപ്രശ്നം വ്യാഖ്യാത, ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. കാര്യ രസലാഭ പ്രാണന അഭയ പ്രതിഷ്ഠ അഭയദർശന ഉപത്തിഭ്യോ അസ്ഥൈവതത് ആകാശാദി കാരണം ബ്രഹ്മേറ്റി അപാകൃതവും അനുപ്രശ്നയേക്ക. ബ്രഹ്മമുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ എന്നുള്ള ചോദ്യത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി എന്താണ് കാര്യ രസലാഭം, നേരത്തെ പറഞ്ഞു ആനന്ദപ്രാപ്തി, പ്രാണന വ്യാപാര ശരീരത്തിന് അഭയപ്രതിഷ്ഠ, അഭയദർശനം, അഭയ സാക്ഷാത്കാരം തുടങ്ങിയ യുക്തികളിലൂടെ സമർത്ഥിച്ചു എന്താണോ അസ്ഥൈവതത് ആകാശാദി കാരണം മുമ്പ് പറഞ്ഞതിനെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആകാശവാദികൾക്ക് കാരണമായ ഒരു ബ്രഹ്മം ഉണ്ടെന്നുള്ളത് അവിടെ സമർത്ഥിച്ചു. ഒരു ചോദ്യത്തിന് സമാധാനമായി ദൌ അന്യു അനുപ്രശ്നു വിദ്യുത് അവിദുഷദോഹോ ബ്രഹ്മപ്രാപ്തി അപ്രാപ്തി വിഷയം പിന്നെ ചോദിച്ചു. ബ്രഹ്മം ഏകമായിരിക്കുമ്പോൾ എന്താണ് ബ്രഹ്മപ്രാപ്തി? വിദ്വാനും അവിദ്വാനും ഇതിനെ പ്രാപിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ വിദ്വാൻ സമശ്വനിധി അനുപ്രശ്നോ അന്ത്യ വിദ്വാൻ പ്രാപിക്കുന്നോ പ്രാപിക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ്. തദപാകരണായ ഉച്ചതേ അതിന് നിഷേധിക്കുന്നതിന് വേണ്ടി ഇവിടെ പറഞ്ഞു. വിദ്വാന്റെ പരമാത്മപ്രാപ്തിയെ കുറിച്ച് പറഞ്ഞു. അവിദ്വാൻ ആരാണെന്ന് പറഞ്ഞു. അവിദ്വാൻ എന്തുകൊണ്ട് അവിദ്വാൻ പരമാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് അവിദ്വാനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? വിദ്വാനിലും അവിദ്വാനിലും പരമാത്മാവ് ഒരുപോലെയാണെങ്കിലും അവിദ്വാനിൽ ആ പരമാത്മാവിനെ സംബന്ധിച്ച് അജ്ഞാന സംശയങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് അവിദ്വാനെ സംബന്ധിച്ച് പരമാത്മപ്രാപ്തി എന്ന് പറയാൻ കഴിയില്ല. വിദ്വാനാണെങ്കിലോ അജ്ഞാന സംശയങ്ങൾ നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിദ്വാൻ പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. മറിച്ച് ഒരാൾ പരമാത്മാവിനെ പ്രാപിക്കുന്നു, വേറൊരാൾ പോയി പ്രാപിക്കുന്നില്ല എന്ന് പ്രാപണക്രിയയുടെ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വിദ്വാനും അവിദ്വാനും കൂടി ഉണ്ട്. വിദ്വാനിലും അവിദ്വാനിലും ഒരേ ആത്മാവ് സമമായി ആനന്ദരൂപത്തിൽ ഏകരൂപത്തിലിരിക്കുന്നുണ്ടെങ്കിലും അജ്ഞാന സംശയങ്ങളുടെ നാശവും നാശമില്ലായ്മയും ഇതാണ് വിദ്വാനെയും അവിദ്വാനെയും വേർതിരിക്കുന്നത്. മധ്യമാന പ്രശ്നമാന്തി അപാകരണാദേവ അപാകൃത ഇതി. അതിൽ മധ്യത്തിലുള്ള ചോദ്യം അവസാനത്തെ ചോദ്യത്തിന് സമാധാനം പറഞ്ഞതോടുകൂടി സമാധാനമായി കഴിഞ്ഞു. തത് അപാകരണായെത്തിയത് അതുകൊണ്ട് അതിന്റെ സംശയത്തിന് വേണ്ടി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മുഖ്യമായ സംശയം ഇതാണ്: ബ്രഹ്മം ഏകരൂപമായിരിക്കെ വിദ്വാൻ അവിദ്വാൻ എന്നുള്ള ഭേദം എങ്ങനെ വരും? അത് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ബ്രഹ്മത്തിന് പ്രാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബ്രഹ്മത്തെ വിഷയമായി ഗ്രഹിക്കാൻ കഴിയത്തില്ല. വിദ്വാനും ബ്രഹ്മത്തെ വിഷയമായി ഗ്രഹിക്കുന്നില്ല മുമ്പ് പറഞ്ഞതാണ്, ഓർക്കാൻ വേണ്ടി പറയുന്നു. എന്തുകൊണ്ട്? ബ്രഹ്മം ജ്ഞാനത്തിനും വിഷയമല്ല. അതുകൊണ്ട് വിദ്വാനും സ്വന്തം ജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയില്ല. ജ്ഞാനത്തിന് അവിഷയമായതുകൊണ്ട് സ്വന്തം മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല. അവിദ്വാനും അങ്ങനെ തന്നെ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? വിദ്വാനെന്നും അവിദ്വാനെന്നും പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. വിദ്വാൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അറിയുന്നവനെന്നാണ്. ബ്രഹ്മം അറിവിന് വിഷയമല്ലെങ്കിൽ പിന്നെ അറിയുന്നവൻ, അറിയാത്തവൻ, അവിദ്വാൻ, അറിയാത്തവൻ, ഈ ഭേദം എങ്ങനെ വരും? അതിന് ആണ് ഇവിടെ സമാധാനം പറഞ്ഞത്. സയ കസ്യത് ഏവം യഥോക്തം ബ്രഹ്മ ഉസൃജ്യ ഉത്കൃഷ്ട അപകർഷം അദ്വൈതം സത്യം ജ്ഞാനം അനന്തം അസ്മിത്യേവം വേത്തി ഇത്യേവം വിത് ബ്രഹ്മവിത് സ ഏവം വേത്തി. ആരാണോ ഇപ്രകാരം അറിയുന്നതിനെ സയ കസ്യദേവം യഥോക്തം ഈ പറഞ്ഞതായ ബ്രഹ്മ, ഈ ബ്രഹ്മത്തെ അറിയുന്നതിന് ഉസൃജ്യ ഉത്കർഷ അപകർഷം, ഈ ഉത്കർഷ അപകർഷതകളെല്ലാം നിരാകരിച്ചിട്ട്, ഈ ഭേദത്തെല്ലാം നിരാകരിച്ചിട്ട് എന്ന് വെച്ചാൽ ഉത്കൃഷ്ടമായ ഈശ്വരഭാവം അതിനെ നിരാകരിച്ചിട്ട്, അപകൃഷ്ടമായ ജീവഭാവം അതിനെ നിരാകരിച്ചിട്ട് ആ തത്വത്തെ ഗ്രഹിക്കുന്നവനെന്നത്. അതാണ് ഉത്സൃജ്യ ഉത്കർഷ അപകർഷം അദ്വൈതം അതേകമാണ്, സത്യമാണ്, ജ്ഞാനമാണ്, അനന്തം, അസ്മി, അതാണ് താൻ എന്നറിയുന്നു. താൻ ജീവനുമല്ല, പരനുമല്ല, മനസ്സ പരമാത്മതത്വമാണ്. ഇത്യേവം വേത്തി ഇത്യേവം വിത് എന്ന് അറിയുന്നവൻ, ഇത് തത്വജ്ഞന്റെ നിലയെക്കുറിച്ച് പറയുന്നു. ഏവം ശബ്ദസ്യ പ്രകൃത പരാമർശാർത്ഥത്വ, ഇതുവരെ ചർച്ച ചെയ്ത തത്വത്തെ പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏവം വിത്. ഇതുവരെ പറഞ്ഞതുപോലെ അറിയുന്നവൻ എന്നർത്ഥം. അല്ലാതെ വീണ്ടും ബ്രഹ്മത്തെ അറിയുന്നവനെന്ന് പറഞ്ഞാൽ സംശയം വരും. എങ്ങനെ അറിയാൻ പറ്റും? അതറിയുമോ? അതുകൊണ്ടാണ് ഏവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ എങ്ങനെയാണോ ബ്രഹ്മത്തെ വ്യാഖ്യാനിച്ചത്, ബ്രഹ്മജ്ഞാനത്വത്തെ വ്യാഖ്യാനിച്ചത്, പരമാനന്ദത്തെ വ്യാഖ്യാനിച്ചത്, ബ്രഹ്മജ്ഞാനി മുക്തനെ വ്യാഖ്യാനിച്ചത്, അതുപോലെ ഏവം അങ്ങനെ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ചും മുക്തിയെ സംബന്ധിച്ചും പരമാനന്ദത്തെ സംബന്ധിച്ചും എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാകാമോ ആ സംശയങ്ങളെയെല്ലാം നിരാകരിച്ചിട്ട് വെളിപ്പെടുത്തിയ തത്വത്തെ ആ രീതിയിൽ ഗ്രഹിച്ചവൻ സഖ്യം അവനെന്ത് ചെയ്യുന്നു? അസ്മാത് ലോകാത് പ്രേത്യ അദൃഷ്ട അദൃഷ്ട ഇഷ്ട വിഷയ സമുദായോക്യം ലോക തസ്മാത് അസ്മാത് ലോകാത് പ്രേത്യ പ്രത്യാവൃത്യ നിരപേക്ഷോ ഭൂത്വ അവനെന്ത് ചെയ്യുന്നു ഈ ലോകാത് പ്രേത്യ പ്രേത്യ എന്ന് വെച്ചാൽ മരിച്ചിട്ടെന്നാണ് അവനീ ലോകത്തിൽ മരിച്ചിട്ട് അപ്പോ എങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരനാശമാണോ അല്ല ദുഷ്ട അദുഷ്ട ഇഷ്ട വിഷയ സമുദായം ലോക ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ഇഷ്ടവിഷയ സമുദായമാണ് ഇഷ്ടവിഷയ സമൂഹമാണ് എങ്ങനെയുള്ള ഇഷ്ടവിഷയം ദുഷ്ടവും അദുഷ്ടവുമായ നമ്മൾ അനുഭവിച്ചതും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതുമായ അദൃഷ്ടം എന്നാൽ അറിയാം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മുമ്പ് അനുഭവിച്ചത് അതിന്റെ കേവല സ്മരണയുണ്ട് വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഇഷ്ടവിഷയങ്ങൾ ലോകം അതാണ് അവിടെ ഹ്യയം ലോക ലോകം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ഇഷ്ടവിഷയം അതാണ് ലോകം തസ്മാത് അസ്മാത് ലോകാത് പ്രേത്യ ഈ ലോകത്തിൽ നിന്ന് പ്രത്യാവൃത്യ മടങ്ങിയിട്ട് ലോകത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ട് എന്നർത്ഥം പ്രത്യാവൃത്യ മരിച്ചിട്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം പറയാണ് പിൻവാങ്ങിയിട്ട് ലോകത്തിൽ നിന്ന് പിൻവാങ്ങി എങ്ങനെയാണ് ഈ ശരീരം ഈ ശരീരത്തിൽ ഈ ജീവൻ താതാമ്യപ്പെട്ടിരിക്കുകയാണ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ബന്ധത്തെയും മോക്ഷത്തെയും അറിയുന്നത് പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് അപ്പൊ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിക്കുക അതങ്ങനെ സാധ്യമാകും എന്തായാലും മരണമല്ല മരിച്ചാലും ലോകത്തിൽ നിന്ന് പിന്തിരിയാൻ സാധ്യമല്ല അവിടെയുണ്ട് ലോകം കൂടെ ഇതെന്താണ് തത്വജ്ഞാനിയുടെ മരണം അതെന്താണ് തത്വജ്ഞാനി എങ്ങനെയാണ് ഈ ലോകത്തെ വിടുന്നത് പറയുന്നത് നിരപേക്ഷോ അപേക്ഷാരഹിതനായി ഈ ഭൂതങ്ങളെ ഒന്നും അപേക്ഷിക്കാത്തവനായി ഭൗതികമായ ഒന്നിനെയും ആശ്രയിക്കാത്തവനായി അതാണ് നിരപേക്ഷ അതാണ് മരണം തത്വജ്ഞാനിയുടെ മരണം എന്നുവെച്ചാൽ ഈ ശരീരത്തോട് ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങൾ മനസ്സ് അതിനോട് ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകം ഈ ലോകത്തെ ഒന്നിനും അപേക്ഷിക്കാതെ സ്വരൂപസ്ഥിതനായി ഈ ലോകത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാംക്ഷയില്ലാതെ ആ കാംക്ഷയുടെ ഫലത്തെ ഈ ലോകത്തിൽ ആഗ്രഹിക്കാത്തവനായി അതാണ് നിരപേക്ഷ എന്ന് പറയും നിരപേക്ഷ ഭൂത്വ ഈ ലോകത്തിനനുസരിച്ച് ജീവിക്കുന്നവനല്ല ലോകത്തിലെ സുഖദുഃഖങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ലോകത്തിലെ ദ്വന്ദ്വങ്ങൾക്ക് അടിമപ്പെട്ടല്ല അവൻ ജീവിക്കുന്നത് അതുപോലെ മനസ്സിന്റെ ശരീരത്തിന്റെ വികാരങ്ങൾക്ക് വിധേയനായിട്ടല്ല അവൻ ജീവിക്കുന്നത് അതാണ് നിരപേക്ഷത പിന്നെങ്ങനെ ജീവിക്കുന്നു തത്വനിഷ്ഠനായി ജീവിക്കുന്നു തത്വനിഷ്ഠയിൽ ലോകത്തെ കാണും തത്വനിഷ്ഠയിൽ ലോകത്തെ കാണുമ്പോൾ ഈ ലോകത്തിന്റെ ദ്വൈതത്തിന് അവൻ അടിപ്പെട്ടു പോകുന്നില്ല അവൻ അതിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു അതാണ് തത്വജ്ഞന്റെ മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മരണം പ്രത്യ അസ്മാൻ ലോക ഈ ശരീരമുള്ള ശരീരം ഉൾപ്പെടെയുള്ള ലോകത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരിക്കുന്നു അതാണ് തത്വജ്ഞാനത്തിന്റെ ഫലം അവൻ സ്വതന്ത്രനായാൽ അവന് പ്രപഞ്ചത്തിന്റെ അനുഭവമില്ലെന്നോ ദ്വൈതത്തിന്റെ അനുഭവമില്ലെന്നോ എന്നുള്ള താല്പര്യമില്ല ഏതം യഥാഭിഖ്യാതും അന്നമയം ആത്മാനം ഉപസംക്രാമതി അവൻ അന്നമയനായ ആത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷയജാതം അന്നമയാ പിണ്ടാത്മനോ വ്യതിരിക്തം പശ്യതി സർവം സ്ഥൂലഭൂതം അന്നമയം ആത്മാനം പശ്യതി വിഷയജാതം ശബ്ദസ്പർശരൂപരസഗന്ധത്തിലുള്ള ഈ വിഷയങ്ങൾ അന്നമയാ പിണ്ടാത്മനോ വ്യതിരിക്തം പശ്യതി അന്നമയമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊന്നിനെയും കാണുന്നു വ്യതിരിക്തം പശ്യതി എന്നുവെച്ചാൽ അവന് ഭേദദൃഷ്ടിയില്ല അന്നത്തെ അവൻ അന്നമായി തന്നെ കാണുന്നു അന്നമയമായ സർവ്വജ്ഞനെയും അന്നമയമായി തന്നെ കാണുന്നു അന്യമായി കാണുന്നില്ല ലോകത്തിൽ ഒരുവന് കാമന ഉണ്ടാകുന്നത് ആ കാമ്യ വിഷയങ്ങളിൽ പിന്നീട് ആസക്തി ഉണ്ടാക്കുന്നത് ഇതിനെ വേറെ കാണുന്നുകൊണ്ടാണ് അപ്പോൾ ആ തത്വജ്ഞന് ഈ കാമ്യമായ വിഷയങ്ങളില്ല കാമ്യമായ വിഷയങ്ങളിൽ ആസക്തിയില്ല എന്തുകൊണ്ട് അവൻ ഇത് സർവത്തെയും ഒന്നായി തന്നെ കാണുന്നു. എങ്ങനെയാണോ ഈ ശരീരം, അങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചവും. സർവം സ്ഥൂലഭൂതം, സർവസ്ഥൂലം അന്നമയം ആത്മാനം പശ്യതി, അന്നമയനായ താനായി കാണുന്നു. താൻ അന്നമയനായിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. പരമാത്മസ്വരൂപനായ താൻ അന്നമയനായി തീരുമ്പോൾ ഈ സ്ഥൂല രൂപത്തിലിരിക്കുന്നു. തന്റെ തന്നെ വിരാട് ഭാവമാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ കാണുന്നു. തതോ അഭ്യന്തരമേതം പ്രാണമയം സർവത്ര അന്നമയ ആത്മസ്ഥം അവിഭക്തം. ഈ അന്നമയ എന്ന് പറഞ്ഞതുപോലെ അന്നമയമായിരിക്കുന്ന ഈ ഇതിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണമയന, അതിനെയും അങ്ങനെ കാണുന്നു. അങ്ങനെ തനൊന്ന് വ്യതിരിക്തമായി കാണുന്നില്ല. സർവപ്രാണമയവും ഏകം തന്നെ. അതേ ഏതം മനോമയവും സർവമനോമയവും ഏകം തന്നെ. വിജ്ഞാനമയം സർവവിജ്ഞാനമയവും ഏകം തന്നെ. ആനന്ദമയം സർവ ആനന്ദമയവും ഏകം തന്നെ എന്നിങ്ങനെ ഉപസംക്രാമതി ഏകത്വത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. സ്വർണത്തിൽ നിന്നുണ്ടാക്കിയ ആഭരണങ്ങളെ സ്വർണത്തിൽ നിന്ന് വേറിട്ട് കാണാൻ വയ്യ. അപ്പൊ ഇവിടെ അന്നമയം പ്രാണമയം മനോമയം ആനന്ദമയം എന്ന് പറഞ്ഞ വികാരങ്ങളെ ഏകമായി തന്നെ കാണുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യം. സൃഷ്ടിച്ചവൻ തന്നെ ഇതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. ഈ അനുപ്രവേശം ചെയ്തവനാണ് ചിന്തിക്കുന്നത്. താൻ സൃഷ്ടിച്ച ഒന്നും തനും വേറെ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ അനുപ്രവേശം ചെയ്തിരിക്കുന്ന ജീവന് അന്നപ്രാണ മനോ വിജ്ഞാന ആനന്ദങ്ങളെ തന്നിൽ നിന്ന് വേറിട്ട് കാണാൻ കഴിയില്ല. എല്ലാം തന്റെ തന്നെ സ്വരൂപമാണ്. അവനിൽ ഭേദദൃഷ്ടി നശിക്കുന്നു. സർവാത്മഭാവം അതിനവൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അഥാദൃശ്യേ അനാത്മീ അനിരുക്തി അനിനയനെ അഭയം പ്രതിഷ്ഠം വിന്ദതേ എന്ന് പറഞ്ഞല്ലോ. തത്രേത ചിന്ത അവിടെ അല്പം ചിന്തിക്കാനുണ്ട്. എന്താണോ? കോയം ഏവം വിത് കഥം വാസം ക്രാമതീതി. ഈ തത്വജ്ഞൻ അവൻ എപ്രകാരമാണോ, എങ്ങനെയാണ് അവന്റെ സംക്രമണം, അവൻ സർവത്തെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? വീണ്ടും കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ആ വിഷയത്തിലുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അജ്ഞാനം മാറാത്തതുകൊണ്ട്. കിം പരസ്മാദ് ആത്മനോ അന്യ സംക്രമണകർത്ത പ്രവിഭക്ത ഉദ സേവേദി. ഈ സംക്രമണകർത്താവ് ഉപസംക്രമിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആൾ പരസ്മാദ് ആത്മനോ അന്യ പരമാത്മാവിൽ നിന്ന് വേറെ ഒരാളാണ്. പ്രവിഭക്ത നാനാരൂപത്തിലുള്ള ഒന്നാണ് ഉദസയവ. അതെ, ആ പരമാത്മാവ് തന്നെയാണ് ഈ സംക്രമണ കർത്താവ്. ഉപസംക്രമിക്കുന്നു എന്ന് പറഞ്ഞു പരമാത്മാവാണോ? കിം തഥ, അതുകൊണ്ടെന്താ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇത്ര സംശയം? സമാനം പറയും. അന്യഹസ്യാ ശ്രുതി വിരോധം പറയുകയാണ്. പരമാത്മാവിൽ നിന്ന് അന്യനായ ഒരുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് വിരോധം വരും. പൂർവക്ഷിയെക്കൊണ്ട് സിദ്ധാന്തം പറയുന്ന ഒരു രീതിയാണ്. പൂർവക്ഷി എന്ന് വെച്ചാൽ സംശയങ്ങൾ ഉന്നയിക്കുന്നതാണ്. സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുടെ സംശയങ്ങൾ ന്യായമായി പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ സിദ്ധാന്തത്തിലേക്ക് അടുത്തു. ക്രമേണ അയാൾ സിദ്ധാന്തി പറയുന്നതിനെ പറയാൻ തുടങ്ങും. അയാളും തത്വവും പറയാൻ തുടങ്ങും. അതുവരെ ചോദ്യം ചോദിച്ച ആളായിരുന്നു, നിഷേധിച്ച ആളായിരുന്നു, പിന്നീട് അനുകൂലിക്കാൻ തുടങ്ങുന്നു. അതാണ് കിം തഥ്യസ്യ ശ്രുതി വിരോധ. സൃഷ്ടിച്ചവൻ നിന്ന് ഭിന്നനാണ്, അനുപ്രവേശം ചെയ്തവനെന്ന് വന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് വിരോധം വരും. തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യം അന്യോസു അന്യോഹമസ്മീതി ന സവേദ. അത് ബൃഹദാരണ്യ ഉപനിഷത്താണ്, മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്യോ അസോ അന്യോ അഹം, ഞാൻ വേറെ നീ വേറെ, ഇവൻ വേറെ ഞാൻ വേറെ. ഇതി ന സവേദ എന്ന് അവൻ അറിയുന്നില്ല. അവനങ്ങനെ അറിയുന്നില്ല. സർവത്തെയും താനായി തന്നെ അറിയുന്നു. ഏകമേവാദ്വിതീയം തത്വമസി ഇതെല്ലാം മുമ്പ് വന്നിട്ടുണ്ട്. അഥ സൈവാനന്ദമയം ആത്മാനുപസംക്രാമതീതി കർമ്മകർത്തൃത്വ അനുപത്തിശി. അഥ സൈവ ആനന്ദമയം ആത്മാനുപസംക്രാമതീതി. പറയുന്നു ആ പരമാത്മാവ് തന്നെയാണ് പരമാത്മാവിന് പ്രാപിക്കുന്നത്. ആനന്ദമയം ആത്മാനു സംക്രാമതി എന്ന് പറയുമ്പോൾ പരമാത്മാവിനെ പ്രാപിക്കുന്നുണ്ട്. പരമാത്മാവ് തന്നെ പരമാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാലോ കർമ്മകർത്തൃത്വ അനുഭവപ്പെട്ടി വരെ. രാമൻ ഗ്രാമത്തിലേക്ക് പോകുന്നു, രാമന് ഗ്രാമവും ഒന്നായാൽ രാമന് ഗ്രാമത്തിലെത്താൻ കഴിയില്ല. അതാണ് കർമ്മകർത്തൃത്വം. കർത്താവും കർമ്മവും ഒന്നാകുക, കർത്താവായ രാമനും കർമ്മമായ ഗ്രാമവും ഒന്നായി പോവുക, ദോഷമാണ്. അവിടെ ക്രിയ നടക്കത്തില്ല. പറയുന്ന വാക്യം അസംബന്ധവും പരസ്യം വെച്ച സംസാരിത്വം പരാഭാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പരമാത്മാവിന് തന്നെ സംസാരിത്വം പ്രാപ്തമാകും. അല്ലെങ്കിൽ പരമാത്മാവില്ലാന്ന് വരും, ജീവാത്മാവേ ഉള്ളൂ എന്ന് വരും. ദ്യുഭേദാ പ്രാപ്തവും ദോഷവിനെ പരിഹർത്തും ശക്തിരീതി വൃദ്ധാചിന്ത. അപ്പൊ ഏത് തരത്തിലായാലും ശരി, പരമാത്മാവിനാണ് സംസാരിത്വം, അല്ലെങ്കിൽ പരമാത്മാവില്ല രണ്ടു പറഞ്ഞു കഴിഞ്ഞാലും ദോഷമാണ്, അതിനെ പരിഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ചിന്തയുടെ ആവശ്യമില്ല.